ദേവാതിരമഹത്വം നമ്മള് നമ്മളെ സ്വതന്ത്രമാക്കുന്ന സത്യം എന്നുള്ള വിഷയത്തെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചില കാര്യങ്ങളെ, ചില ഉപദേശങ്ങളെ നമ്മൾ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യണം, ഇന്ന കാര്യത്തിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് ആവശ്യപ്പെടാറുണ്ട്, ചില വ്യക്തികൾ പുറത്തുനിന്ന്. അതിൽ ഞാൻ അവരടുത്ത് സാധാരണ പറയാറുള്ള കാര്യം ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ലോക്കലായിട്ടുള്ള ദൈവസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, നമ്മളെ ബാധിക്കാത്ത അനേക കാര്യങ്ങൾ കാണും. അതിനെയൊക്കെ മറുപടി പറയുകയോ അല്ലെങ്കിൽ അതിനെയൊക്കെ ആ ഉപദേശങ്ങളെയൊക്കെ വിശകലനം ചെയ്യുകയോ പഠിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും, നമുക്കത് ബാധകമാവുന്ന കാര്യവുമല്ല. നമുക്കറിയാം പല തരത്തിലുള്ള ഉപദേശങ്ങൾ നാട്ടിലുണ്ട്, ലോകത്തിലടത്തുമുണ്ട്, പ്രോസ്പെരിറ്റി ഗോസ്പലുണ്ട്, ശാപം മുറിക്കുന്ന ശുശ്രൂഷയുണ്ട്, ഹൈപ്പർ ഗ്രേസ് ടീച്ചിങ് എന്ന് പറഞ്ഞ ടീച്ചിങ് ഉണ്ട്, യൂണിവേഴ്സലിസം ഉണ്ട്, ഇങ്ങനെ പല പല ഉപദേശങ്ങളുണ്ട്. പക്ഷെ മിക്കതും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, നമ്മളെ ബാധിക്കുന്ന ഉപദേശങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാറില്ല. രണ്ടാമത്, നമ്മൾ പഠിക്കുന്ന വിഷയം ആ ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാതിരിക്കുക, അല്ലെങ്കിൽ വേറൊരു വിഷയങ്ങളിലേക്ക് മാറി ആ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അഡ്രസ് ചെയ്യാത്തത്, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ. എന്നാൽ നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ ഇടയിൽ കടന്നു വരാൻ സാധ്യതയുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ഈ ബൈബിൾ സ്റ്റഡിയുടെ തുടക്കത്തിൽ ഉപദേശവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരുന്നു, ടീച്ചിങ്ങും പ്രീച്ചിങ്ങും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. ടീച്ചിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ബിൽഡിംഗാണ്, അടിസ്ഥാനപരമായിട്ട് കല്ലുവെച്ച് അതിന്റെ മുകളിൽ പണിഞ്ഞ് അതിന്റെ മുകളിലേക്ക് പണിയുന്ന ബിൽഡിംഗാണ്. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ അടിസ്ഥാന ഉപദേശങ്ങളെപ്പറ്റി പറയുന്നു. അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് അവിടെ തന്നെ പണി നിർത്താതെ മുകളിലേക്ക് പണിഞ്ഞ് നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണമെന്ന് പറയുന്നു. അന്നേരം മാനസാന്തരം, വീണ്ടും ജനനം, വിശ്വാസം, സ്നാനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടിസ്ഥാന ഉപദേശങ്ങൾ. അതിന്റെ മുകളിലേക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നതാണ് അതിന്റെ മുകളിലേക്കുള്ള ഉപദേശം. അന്നേരം ഉപദേശം എപ്പോഴും, ടീച്ചിങ് എപ്പോഴും ഒരു തുടർച്ചയായിട്ടുള്ള ബിൽഡിംഗാണ്. അതേസമയം പ്രസംഗം എന്ന് പറയുന്നത് ഒറ്റ പ്രസംഗത്തിൽ ചിലപ്പോൾ നിൽക്കുന്നതാണ്, അത് ചില കാര്യങ്ങളെ മാത്രമേ അഡ്രസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ടീച്ചിങ്ങിൽ തെറ്റുവരുമ്പോൾ അത് സീരിയസ് ആണ്. ടീച്ചിങ്ങിൽ അത് തെറ്റുവരുമ്പോഴാണ് അത് ദുരുപദേശമായി മാറുന്നത്, ഇല്ലെങ്കിൽ ഫോൾസ് ടീച്ചിങ് ആയിട്ട് മാറുന്നത്. പ്രസംഗത്തിലുണ്ടാകുന്ന ഒരു തെറ്റ് വലിയ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നേരം ഉപദേശങ്ങൾ പ്രാധാന്യമുള്ളതാണ്. ഉപദേശങ്ങൾ ഒരു ബിൽഡിംഗ് പോലെ നമ്മൾ പണിഞ്ഞു പണിഞ്ഞു മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നേരെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യണം. തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ദൈവവചനം വെച്ചുകൊണ്ട് തന്നെയാണ്. ദൈവവചനം കൊണ്ടാണ് നമ്മൾ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ അത് ഖണ്ഡിക്കുന്നതും ഇല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതും. അത് ദൈവവചനത്തിന്റെ അതിനൊരു അങ്ങനൊരു ഉപയോഗമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പ്രവചനത്തിൽ ദൈവവചനത്തെ പാറയെ തകർക്കുന്ന ചുറ്റികയെ എന്ന് പറയുന്നത്. അന്നേരം തെറ്റായിട്ടുള്ള ഉപദേശവും ഇങ്ങനൊരു ബിൽഡിംഗാണ്. അന്നേരം അതിനെ തകർത്തുകൊണ്ട് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ നമ്മളത് വ്യക്തമായിട്ട് തെറ്റെന്താണ്, ആ ഉപദേശത്തിലെ തെറ്റെന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടേ നമുക്ക് മുമ്പോട്ട് പഠിപ്പിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഉപദേശത്തിലെ തെറ്റ് പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തികളെ പറ്റിയല്ല, ആ ഉപദേശത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അന്നേരം തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് അഡ്രസ് ചെയ്യണം. അങ്ങനെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ അത് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ നമ്മൾ പൊളിച്ചിട്ടാണ് മുകളിലേക്ക് പണിയുന്നത്. ഞങ്ങളുടെ വീടിന്റെ പുതിയ വീടിന്റെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിന്റെ വീട്ടിലേക്ക് താമസം മാറി വന്നപ്പം ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളഞ്ഞ് അത് പ്ലെയിൻ ഗ്രൗണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇനിയും അതിന്റെ മുകളിലേക്ക് ഒരു പണിയും എന്ന് വിചാരിച്ചു. എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഭയങ്കര ശബ്ദവും ബഹളവും കേൾക്കുന്നു. അന്നേരം നോക്കിയപ്പോൾ ഒരു വലിയ പ്രൊക്ലൈനർ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് അടിസ്ഥാനത്തിൽ നിന്ന് കല്ല് അവരെ ഇളക്കി കളയാണ്. അവർക്കെന്താണ് ആ ഒരു ഏതായാലും തറനിരപ്പായി, അതിന്റെ മുകളിലേക്ക് അവർക്ക് പണിയാമായിരുന്നു. എന്നാൽ അങ്ങനെ പണിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബിൽഡിംഗ് നിൽക്കത്തില്ല. അന്നേരം പഴയ അടിസ്ഥാനം ഇളക്കിയിട്ട് മാത്രമേ പുതിയ അടിസ്ഥാനം ഇടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യിരമ്യാവിന്റെ പ്രവചനം അതിന്റെ 1:7-10 വാക്യങ്ങളിൽ യിരമ്യാവിന്റെ അടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറയുമ്പോൾ ദൈവം പറയുന്ന ചില വാക്യങ്ങളുണ്ട്. യിരമ്യാവ് പ്രവചനം അതിന്റെ 1:7-10 വാക്യങ്ങൾ അതിങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നേരമേ രമേന്ദ്രത്ത് പറയാണ്, ഞാൻ നിന്റെ അടുത്ത് കൽപ്പിക്കുന്നൊക്കെ നീ പോയി അവരടുത്ത് പറയണം. എന്നിട്ട് പറയണം, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങൾ ഇതിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. അന്നേരം യിരമ്യാവിന്റെ അടുത്ത് ഒരു ദൈവവചന ശുശ്രൂഷ കൊടുക്കുമ്പോൾ നടുക പണിയുക എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു നാല് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നടുവാനും പണിയാനും പറയുന്നത്. എന്തൊക്കെയാണ്? നിർമൂലമാക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ഇടിച്ചു കളക. എന്നിട്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ദൈവവചന പഠനം ഇല്ലെങ്കിൽ ദൈവവചനത്തിൽ ബിൽഡ് ചെയ്യുന്നത് ശരിയാവുകയില്ല. അന്നേരം ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ട് വേണം ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, അതിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം. അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള അങ്ങനത്തെ ഒരു ദൈവവചന ശുശ്രൂഷയ്ക്ക് ഒരു വ്യക്തിയെ ദൈവം ഒരുക്കുമ്പോൾ ഇല്ലെങ്കിൽ അത് ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് പറയുകയാണ്, നീ അവരെ ഭയപ്പെടരുത്. നേരം ഒരു കാര്യം ഉണ്ടായിരിക്കണം, നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവവചനം ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ, ഞാൻ ദൈവവചനം സംസാരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് കൂടിയാണ് പറയുന്നത്, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ദൈവം പറയുന്ന വാക്കുകളെ ബാക്ക് ചെയ്യുന്നത് ദൈവമാണ് എന്നുള്ള ഉറപ്പിലായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ടോ മനുഷ്യരെ ഭയപ്പെടാനായിട്ടോ പാടില്ല ദൈവവചനം സംസാരിക്കുമ്പോൾ. കാരണം ദൈവവചനം സംസാരിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു ഒരു ദൈവദാസനൊരു മെയിൽ അയച്ചു വളരെ നാളുകൾക്ക് ശേഷം. അദ്ദേഹം എന്റെ അടുത്ത് വളരെ ചുരുക്കമായിട്ടൊരു മെയിൽ, അതിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എടുത്ത് എഴുതിയിട്ട് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ എഴുതിയത്. അദ്ദേഹം പറഞ്ഞു, നീ കുവൈറ്റിൽ നിൽക്കുന്നിടത്തോളം കാലം മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ പോലും നിൽക്കുമ്പോൾ നീ പറഞ്ഞതോ പറയാത്തതോ കാര്യങ്ങൾക്ക് വേണ്ടി അത് ദൈവത്തിന്റെ മുമ്പിൽ പോയി റിഗ്രറ്റ് ചെയ്യാൻ ഒരിക്കലും ഇടയാവരുത്. എന്ന് വെച്ചാൽ നീ സംസാരിച്ച ദൈവവചനങ്ങൾ നിമിത്തമോ സംസാരിക്കാഞ്ഞ ദൈവവചനങ്ങൾ നിമിത്തമോ ദൈവത്തിന്റെ മുമ്പിൽ റിഗ്രറ്റ് ചെയ്യാൻ ഇടയാകരുത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും ദൈവം പറഞ്ഞിട്ടുള്ളത് പൂർണ്ണമായിട്ടും അറിയിക്കണം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 20:17-31 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ്. എഫേസ്യസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് അവരുടെ പൗലോസ് ഇനി അവരെ വിട്ടുപോവുകയാണ് എന്ന് പറയുമ്പോഴുള്ള ചില വാക്യങ്ങളാണ് അവിടെ കാണുന്നത്. അതിന്റെ 20:17-31 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 20:17 വരെയുള്ള, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 20:1-20 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും. പൗലോസ് പറയുന്നു, പൗലോസ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പ്രീച്ച് ആൻഡ് ടീച്ച്, പ്രൊക്ലെയിം ആൻഡ് ടീച്ച്. അവർ പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല, എനിക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കാമായിരുന്നു, അതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. താഴേക്ക് വരുമ്പോൾ അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയാണ് അതുകൊണ്ട് ഞാൻ ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഇന്നേ ദിവസം ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയും. എന്നാൽ ദൈവത്തിന്റെ ഒരു ആലോചന നമ്മൾ പൂർണ്ണമായിട്ടും അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഒന്നും മറച്ചു വെക്കാതെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരല്ല, നമ്മളെ ദൈവം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ എസ്കൽ പ്രവചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ കാവൽക്കാരനായിട്ട് വാച്ച്മാനായി വെച്ചിരിക്കുന്നു, ദൈവത്തിന്റെ വായിൽ നിന്നുള്ള അരുളപ്പാട് കിട്ടിയിട്ട് നീ അവിടുത്തെ പറയണം. പറഞ്ഞിട്ട് അവർ മാനസാന്തരപ്പെടാഞ്ഞിരുന്നാൽ ആ രക്തം നിന്റെ അടുത്ത് ചോദിക്കുകയില്ല. എന്നാൽ പറയാതെ അവർ നശിച്ചു പോയാൽ ഞാൻ നിന്നോട് ചോദിക്കും. അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് പറയാണ്, അടുത്ത വാക്യം പറയാണ്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. രണ്ട് പ്രാവശ്യം പൗലോസിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൽ പൗലോസ് ഉടൻ രണ്ട് പ്രാവശ്യം പറയാണ്, ഞാൻ പ്രയോജനമുള്ളതൊന്നും നിങ്ങളടുത്ത് മറച്ചു വെച്ചില്ല, രണ്ട്, ദൈവത്തിന്റെ ആലോചന ഒട്ടും ഞാൻ മറച്ചു വെക്കാതെ മുഴുവനും നിങ്ങളോട് അറിയിച്ചല്ലോ. എന്തുകൊണ്ടാണ് പൗലോസ് കണ്ടിന്യൂസ് ആയി ഈ കാര്യങ്ങൾ പറഞ്ഞത്, ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇവരുടെ അടുത്ത്? അടുത്ത വാക്യം പറയാണ്, നിങ്ങളെയും ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻ കൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചുകൊള്ളു. ഈ മൂപ്പന്മാരുടെ അടുത്ത് പൗലോസ് പറയാണ്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ആട്ടിൻകൂട്ടങ്ങളുണ്ട്, ആ ആട്ടിൻകൂട്ടങ്ങളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടവരാണ്. എന്തിനാണ് സൂക്ഷിക്കേണ്ടത്? അവർക്ക് അസുഖം വരാതാണോ സൂക്ഷിക്കേണ്ടത്?
ഇല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാതെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അടുത്ത വാക്യത്തിൽ പറയാണ് എന്താണ് അവർ സൂക്ഷിക്കേണ്ടത്. എന്താണ് മൂപ്പന്മാരുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരുടെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയാണ്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുക. അന്നേരം പൗലോസ് പറയാണ് ഒരു ഡേഞ്ചർ വരാനായിട്ട് പോകും. വിപരീത ഉപദേശം നിങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറ്റപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് ആ സാധ്യതയുള്ളതുകൊണ്ട് ഇവരെടുത്ത് പറയുകയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ സൂക്ഷിക്കണം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ അവർ സംസാരിക്കണം. പ്രയോജനമുള്ളത് മറച്ചു വെക്കാൻ പാടില്ല. ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അത്. മറച്ചു വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? മറച്ചു വെക്കുന്നത് ചിലപ്പോൾ ആൾക്കാരെ പ്ലീസ് ചെയ്യാനായിട്ടായിരിക്കാം, ചിലപ്പോൾ ആൾക്കാരെ ഭയപ്പെട്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ ദൈവമാണ് അതിനെ കൺഫേം ചെയ്യുന്നത്. നേരെ പൗലോസ് പറയാണ് ഞാൻ ഒട്ടും ഇത് മറച്ചു വെച്ചില്ല. പൗലോസ് ഒന്നും മറച്ചു വെച്ചില്ലെന്ന് മാത്രമല്ല, കൊരിന്ത ലേഖനത്തിൽ പൗലോസ് ഞാൻ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാണ് എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട് ഞാൻ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നുമില്ല. എന്നാൽ രണ്ടും ചെയ്യാൻ പാടില്ല. ദൈവവചനത്തിന്റെ ആലോചന പൂർണ്ണമായിട്ടും തന്നെ അറിയിക്കണം. ദൈവവചന ഉപദേശങ്ങൾ വ്യക്തമായിട്ട് അറിയിക്കണം. അത് ചിലപ്പോൾ ഒഫൻഡിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഇടിച്ചു കളയുന്നതായിരിക്കാം, ചിലപ്പോൾ തകർക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നടുന്നതായിരിക്കാം, പണിയുന്നതായിരിക്കാം. എന്താണെങ്കിലും അത് ദൈവവചനമാണെങ്കിൽ അത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കണം. അന്നേരം തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ വരാൻ സാധ്യതയുള്ളപ്പോൾ, നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ നമ്മളതിനെതിരെ പ്രിക്കോഷൻ എടുക്കണം. നമ്മളത് പഠിപ്പിക്കണം. നമ്മുടെ വ്യക്തികളെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മളുടെ സഭയിലുള്ളവരെ ഒക്കെ പഠിപ്പിക്കണം ഏതുതരത്തിൽ ഉപദേശം കാണാൻ. അത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും അതിന്റെ ആവശ്യമില്ല അല്ലേ? ഒരു ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് എപ്പോഴാണ്? ഒരു വൈറസ് ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ. വാക്സിനേഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ? കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയപ്പം ഞങ്ങളുടെ നാട്ടിലെല്ലാം നിപ്പ എന്ന് പറഞ്ഞൊരു വൈറസ് പടരുകയാണ്. അന്നേരം എല്ലാവർക്കും ഉള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഇല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് അവർ ഇൻഫോം ചെയ്തു. അന്നേരം അങ്ങനെയാണ് നമ്മൾ ചില ഉപദേശങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അന്നേരം അതുകൊണ്ട് തന്നെ ഞാനിന്ന് നമ്മുടെ സാധാരണയുള്ള വിഷയത്തിൽ നിന്ന് മാറി ചില തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ കടന്നു വരാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ചില ക്ലാരിറ്റീസ് തരാനായിട്ട് ആഗ്രഹിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നടക്കാം. പല ഉപദേശങ്ങളും തുടങ്ങുന്നത്, ഇല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും തുടങ്ങുന്നത് ഉൽപ്പത്തിയിൽ നിന്ന് തന്നെയാണ്. കാരണം ശരിയായിട്ടുള്ള ഉപദേശവും തുടങ്ങുന്നത് ഉൽപ്പത്തിയിൽ നിന്നാണ്. ശരിയായിട്ടുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാന കല്ലുകൾ ഇടുന്നത് ഉൽപ്പത്തിയിൽ നിന്നാണെങ്കിൽ തെറ്റായിട്ടുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാന കല്ലുകളും പലപ്പോഴും തുടങ്ങുന്നത് ഉൽപ്പത്തിയിൽ നിന്ന് തന്നെയാണ്. അന്നേരം ഉൽപ്പത്തിയിലെ ആ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിച്ചു. 28 ദൈവവരെ ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളുടെ ആദ്യം തന്നെ എടുത്ത വാക്യമാണ്. എന്നാൽ അതിൽ അഡ്രസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടെ ഇവരെ ദൈവം ആദ്യത്തെ ബ്ലെസ്സിംഗ്, മനുഷ്യവർഗത്തിന് ദൈവം ഫസ്റ്റ് ബ്ലെസ്സിംഗ് കൊടുക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം പാപമൊക്കെ കടന്നു വരുന്നതിന് മുമ്പുള്ള അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിലൊന്നാണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് ഒരു വ്യക്തി സന്താന പുഷ്ടിയുള്ളവരാകുന്നത്? എങ്ങനെയാണ് സന്തോഷം സന്താന പുഷ്ടിയുള്ളവരാകുന്നത്? നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചതിന് ശേഷം അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെയാണ് സന്താന പുഷ്ടിയുള്ളവരാകുന്നത്? രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ സന്താന പുഷ്ടിയുള്ളവരാകുമോ? ഇല്ല. നമുക്കറിയാം ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ കൂടി മാത്രമേ ഒരു പുരുഷനും സ്ത്രീയും കൂടി ശാരീരികമായി സെക്ഷ്വലി ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ അവർ സന്താന പുഷ്ടിയുള്ളവരായി തീർക്കൂ. അന്നേരം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സെക്ഷൽ യൂണിയൻ എന്നുള്ളത്, ശാരീരിക ബന്ധം എന്നുള്ളത് ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ്. മാത്രമല്ല ദൈവത്തിന്റെ ആദ്യത്തെ ബ്ലെസ്സിംഗ് ആണ്. അതൊരിക്കലും പാപമല്ല. പാപത്തിന്റെ അംശം പോലും അതിലില്ല. പാപം കടന്നു വരുന്നതിന് മുമ്പ് ദൈവം ബ്ലസ് ചെയ്തതാണ്. ദൈവം അനുഗ്രഹിച്ചിട്ടാണ് അവരത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പിരിയുക. അന്നേരം ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഫിസിക്കൽ യൂണിയൻ എന്നുള്ളത് ഒരു തരത്തിലും പാപമല്ല, അത് വിശുദ്ധമാണ്. വിശുദ്ധമാണെന്ന് മുമ്പോട്ട് വരുമ്പോഴുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉൽപ്പത്തിയിൽ ദൈവം പറയുകയാണ്, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ടു മാൻ. രണ്ടാമത്, ഇതിനു ശേഷം, അവസാനം ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം, ഈ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ദൈവം അവസാനം 31-ാമത്തെ വാക്യത്തിൽ പറയാണ്, താൻ ഉണ്ടാക്കിയത് ഒക്കെയും ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലത് എന്ന് ദൈവം കണ്ടു എന്നാണ് പറഞ്ഞത്. അന്നേരം ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകാൻ പറഞ്ഞതിന് ശേഷം ദൈവം അതിനെ നോക്കിയിട്ട്, അതിനെയും കൂടി നോക്കിയിട്ട് ദൈവം പറയാണ്, ഇറ്റ് ഈസ് വെരി ഗുഡ്. അന്നേരം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ ഇൻസൈഡ് ദ മാരേജ്, അത് ദൈവം കാണുന്നത് വളരെ നല്ലതായിട്ടാണ്. നല്ലതല്ല, വളരെ നല്ലതായിട്ടാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, ബൈബിളിൽ നിന്നാണ്. അതിന് പുറത്തേക്കുള്ളത് വളരെ മോശമാണ്. ദൈവം ആദ്യമായി ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഇതേപോലത്തെ റിലേഷൻ വരുമ്പോഴാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവം നിയമിച്ചിട്ടുള്ള, ദൈവം വെച്ചിട്ടുള്ള സിസ്റ്റത്തിലുള്ള റിലേഷൻ എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലെസ്സിംഗ് ആണ്, അതുപോലെ തന്നെ അത് വളരെ നല്ലതാണ്. എന്നാൽ നല്ലതല്ല എന്ന് ഉൽപ്പത്തിയിൽ തന്നെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ദൈവം നല്ലതല്ല എന്ന് പറയുന്നത്? എല്ലാം നല്ലതാണെന്ന് ദൈവം പറഞ്ഞിട്ട് ഒറ്റ കാര്യത്തെ മാത്രമേ നോക്കിയിട്ട് ദൈവം നല്ലതല്ല എന്ന് പറഞ്ഞത് എന്താണ്? പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടു. പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുന്നു. നേരം പുരുഷൻ ഏകനായിരിക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടി ജനറലി നല്ലതാണ് എന്ന് ദൈവം പറയുന്നില്ല. അതിന് പകരം പുരുഷനും സ്ത്രീയും ഒന്നാകുന്നതാണ് ദൈവം ഏറ്റവും നല്ലത് എന്ന് കാണുന്നത്. ഇത് ബൈബിളിക്കൽ ടീച്ചിംഗ് ആണ്. എന്നിട്ട് അതിനുശേഷം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, പുരുഷനെ സ്ത്രീയെ ഉണ്ടാക്കി, സ്ത്രീയെ ഉണ്ടാക്കി പുരുഷന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, പുരുഷന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറയാണ് അതിന്റെ 24-ാമത്തെ വാക്യം,
അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ഏകദേശമായി തീരും.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഏകദേഹമായി തീരും. ഈ പറഞ്ഞിരിക്കുന്നത് ഒരു സ്പിരിച്വൽ, വലിയ കാര്യങ്ങളൊന്നുമല്ല, സ്പിരിച്വൽ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഫിസിക്കൽ യൂണിയനെ പറ്റിയാണ് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഫിസിക്കലായിട്ടുള്ള സെക്ഷൽ യൂണിയനെ പറ്റി തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ ഒരു കമാൻഡ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ദൈവം പറയുകയാണ്, മുമ്പോട്ട് വരാൻ പോകുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു ഫോർപ്ലാനും പറയുകയാണ്. ഇത് യേശുക്രിസ്തു എടുത്തു പറഞ്ഞിട്ടുണ്ട്. പരീശന്മാരെന്ന് പറയുന്നുണ്ട്, സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്. അന്നേരം ഇതൊരു ഫിസിക്കൽ യൂണിയനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അത് പാപം കടന്നു വരുന്നതിന് മുമ്പ്. അന്നേരം ഇത് ഫിസിക്കൽ യൂണിയനെ പറ്റിയാണെന്നോ ആണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ 1 കൊരിന്ത്യർ 6:16 എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും ആ വാക്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പറയാണ്, വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമായി തീരുന്നു എന്ന് പറയുന്നുണ്ട്, ഏകദേഹമായി തീരുന്നു. അന്നേരം അതൊരു ഫിസിക്കൽ യൂണിയനെ പറ്റിയാണെങ്കിൽ ഇവിടെയും അത് പ്രൈമറിലി ഫിസിക്കൽ യൂണിയനാണ്. അന്നേരം സ്ത്രീയും പുരുഷനും തമ്മിൽ ഫിസിക്കലായിട്ടുള്ള യൂണിയൻ ഉണ്ടായിരിക്കണം, സ്പിരിച്വലായി മെന്റലായിട്ടുള്ള യൂണിയൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഇതിന്റെ ഒരു റെപ്രസെന്റേഷനാണ് ദൈവവുമായിട്ടുള്ള ആത്മാവുള്ള യൂണിയൻ. അതാണ് ക്രിസ്തുവിനെയും സഭയെയും പറ്റി പറയുമ്പോൾ ഇതേ വാക്യം എടുത്തിട്ട് പൗലോസ് പറയാണ്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് സ്ത്രീയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും പറ്റി അത്രേ പറയുന്നു. അന്നേരം ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്പിരിച്വൽ യൂണിയൻ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പുരുഷനും സ്ത്രീയും നമ്മൾ ഫിസിക്കൽ യൂണിയൻ. അത് നല്ലതാണ്, വളരെ നല്ലതാണ്, ബ്ലെസ്സിംഗ് ആണ്, ദൈവം ഓർഡൈൻ ചെയ്തതാണ്, അത് വിശുദ്ധമാണ്. വിശുദ്ധമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇത് വിശുദ്ധമാണ്, അത് അശുദ്ധമാണെന്നല്ല, അത് വിശുദ്ധമാണ്, നിർമ്മലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 13:4, ആ വിവാഹം എന്നത് ചിലർക്ക് മാത്രം മാന്യമായ കാര്യമാണെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇനി വിശ്വാസികൾക്ക് മാത്രം മാന്യമായ കാര്യമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും മാന്യമായിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവാഹം എല്ലാവർക്കും മാന്യവും, കിടക്ക, വിവാഹിതരുടെ കിടക്ക, കിടക്ക എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ബെഡ്, അത് നിർമ്മലമായിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അവിടെ ഹോളി, അൺഡിഫൈൽഡ് ആയിട്ടുള്ള കാര്യമാണ്, അത് ദൈവാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് നിർമ്മലം അല്ലാതാവുന്നത്? അടുത്ത വാക്യത്തിൽ എഴുതി വായിച്ചിട്ടുണ്ട്. അവിടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ജഡ്ജ് ചെയ്യും. അന്നേരം ഇത് തെറ്റായിത്തീരുന്ന ഇവിടെ മാത്രമാണ്. ദുർനടപ്പ് വ്യഭിചാരം എന്നുള്ളത് രണ്ട് വാക്കാണ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന് പ്രീ മെരിച്ചൽ സെക്സ് ആൻഡ് എക്സ്ട്രാ മെരിച്ചൽ, രണ്ടാണ്. അതാണ് ദുർനടപ്പും വ്യഭിചാരവും എന്ന് പറഞ്ഞു. ഇത് രണ്ടും അതിന്റെ ഒരു ചെറിയ അംശം പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലിയ പാപമാണ്. ദൈവം അങ്ങനെയുള്ളവരെ ജഡ്ജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് കൊരിന്ത്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാ പാപവും ശരീരത്തിന്റെ പുറത്താണ്. എന്നാൽ ശരീരത്തിന് എല്ലാ പാപവും ശരീരത്തിന് പുറത്താണെങ്കിൽ സ്വന്തം ശരീരത്തിനെതിരായിട്ടുള്ള പാപമാണ് വ്യഭിചാരം. കാരണം സ്ത്രീയും പുരുഷനും ഒരു ദേഹമായി തീരുമ്പോൾ, ഒരു ശരീരമാകുമ്പോൾ, ആ ശരീരത്തിന് വിരോധമായിട്ടുള്ള പാപമാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. ഈ കാര്യങ്ങൾ ക്ലിയർ ആവണം നമുക്ക്. തെറ്റായിട്ടുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. എന്താണ് ദൈവം വെച്ചിരിക്കുന്ന ഈ കാര്യം? ഹോളിയാണ്, വിശുദ്ധമാണ്, ഏറ്റവും നല്ലതാണ്. എവിടെ? ഇൻസൈഡ് മാരേജ്. ഏറ്റവും നല്ലതാണ്, ദൈവം ബ്ലെസ് ചെയ്തതാണ്, ദൈവം അനുഗ്രഹിച്ചതാണ്, ദൈവം ഏറ്റവും നല്ലതാണെന്ന് കണ്ട ഒരു കാര്യമാണ്. എന്നാൽ ആദ്യത്തെ തെറ്റായിട്ടുള്ള ആ കല്ല് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് മാറണം. ഇത് ഈ തെറ്റായിട്ടുള്ള കല്ലിന്റെ മുകളിലാണ് തെറ്റായിട്ടുള്ള ഉപദേശം ബിൽഡ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ആദ്യത്തെ കാഴ്ചപ്പാട് തന്നെ നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഇത് ദൈവവചനത്തിൽ ഒരിടത്തും വിവാഹം മാന്യമല്ലെന്ന്, അല്ലെങ്കിൽ വിവാഹം മാന്യമാണ്, കിടക്ക നിർമ്മലമാണ്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അത് വിശുദ്ധമാണ്, അത് ഏറ്റവും നല്ലതാണ്, ദൈവം അനുഗ്രഹിച്ചതാണ് ആണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിനെതിരെയുള്ള എല്ലാ ഉപദേശവും തെറ്റാണ്, അത് തെറ്റായിട്ടുള്ള ഉപദേശമാണ്. അതിനെ നമ്മൾ വ്യക്തമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും അത്തരം തെറ്റായിട്ടുള്ള ഉപദേശങ്ങളുടെ കല്ലുകളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇടിച്ച് പൊളിച്ച് അടിസ്ഥാനത്തിൽ തന്നെ ഇളക്കി കളഞ്ഞിട്ടും വേണം അതിന്റെ മുകളിലേക്കുള്ള ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ഇത് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ബിൽഡ് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത്. അതിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മേലെ ഇടയ്ക്കൊന്നും ഒരു കല്ലെടുത്ത് ആരും കൊണ്ട് വേറെ കല്ല് വെക്കത്തില്ല. അന്നേരം അതിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്കുള്ള, ഇതൊരു വിശുദ്ധമാണ്, ഇല്ലെങ്കിൽ ഇതിൽ എന്തോ ഒരു അശുദ്ധിയുണ്ട്, ഇല്ലെങ്കിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്നൊഴിഞ്ഞിരിക്കണം എന്നുള്ള പഠിപ്പീരിന്റെ മുകളിൽ വരുന്നൊരു പഠിപ്പീരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊഴിഞ്ഞിരുന്ന്, ഇല്ലെങ്കിൽ വിവാഹം ഒഴിവാക്കി, ഇല്ലെങ്കിൽ ഭാര്യാഭർത്ത ബന്ധത്തിലെ ഈ റിലേഷൻ ഒഴിവാക്കി വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാകാനുള്ള യോഗ്യത എന്നുള്ളത് ഈ അടിസ്ഥാനത്തിന്റെ മുകളിൽ പണിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ തെറ്റായ ഉപദേശമാണ്. ഞാൻ ഒന്നുകൂടി പറയാം, അടിസ്ഥാനപരമായിട്ട് ഇത് തെറ്റാണ്, ഇല്ലെങ്കിൽ ഇത് പൂർണ്ണ വിശുദ്ധിക്ക് തടസ്സമാണ് എന്നുള്ള ആ അടിസ്ഥാന കല്ലിന്റെ മുകളിലേക്ക് പണിയുന്ന രണ്ടാമത്തെ കല്ലാണ്. ഇങ്ങനെ പൂർണ്ണ ഇതൊക്കെ ഒഴിവാക്കി പൂർണ്ണവിശുദ്ധി പ്രാപിക്കുന്ന വ്യക്തികൾ മാത്രമേ ദൈവത്തിന്റെ അപ്പോസ്തലന്മാരോ ഇടയ ശുശ്രൂഷയോ ഇങ്ങനത്തെ ശുശ്രൂഷകന്മാരാകാൻ യോഗ്യതയുള്ളൂ എന്നുള്ളത് തെറ്റായിട്ടുള്ള രണ്ടാമത്തെ പഠിപ്പിലാണ്. അത് നമ്മൾക്ക് രണ്ടാമത് ആ കാര്യം നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് നമ്മൾ അപ്പോസ്തലന്മാരാകാനായിട്ടുള്ള യോഗ്യത? ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് അപ്പോസ്തലനാവാനുള്ള യോഗ്യത. ഇതൊക്കെ നമ്മൾ ഇത് പഠിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ അഡ്രസ് ചെയ്തു പോവാണ്. എന്താണ് ഒരു അപ്പോസ്തലനാവാനായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന യോഗ്യത? അത് നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്? ഒന്ന് കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, വാക്യങ്ങൾ എടുക്കണമെന്നില്ല, ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ പറഞ്ഞു പോവാണ്. 1 കൊരിന്ത്യർ 9:1 പറയാണ്, അപ്പോസ്തലൻ എന്ന വ്യക്തി ദൈവത്തെ കണ്ടവനായിരിക്കണം, യേശുക്രിസ്തുവിനെ കണ്ടവനായിരിക്കണം, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കണ്ട വ്യക്തിയായിരിക്കണം അപ്പോസ്തലൻ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ പറഞ്ഞു വിടുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഫിസിക്കലായിട്ടാണോ അതോ സ്പിരിച്വലായിട്ടാണോ എന്നുള്ളതിനെപ്പറ്റി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് എൻകൗണ്ടർ ഉണ്ടായ വ്യക്തി ആയിരിക്കണം അപ്പോസ്തലനായി ദൈവത്താൽ നിയമിക്കപ്പെടുന്നത്. പൗലോസ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ബാക്കിയുള്ളവരെല്ലാം 12 അപ്പോസ്തലന്മാരും ഇൻക്ലൂഡിംഗ് പൗലോസ് കർത്താവിനെ മുഖാമുഖമായി കണ്ട വ്യക്തികളായിരുന്നു, ആത്മീയമായിട്ടാണെങ്കിലും ഫിസിക്കലായിട്ടാണെങ്കിലും. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, അത് 1-ാമത്തെ റിക്വയർമെന്റ് ആണ്. 2-ാമത്, ഈ വ്യക്തിയെ ദൈവം ഡയറക്ട്ലി അപ്പോയിന്റ് ചെയ്ത വ്യക്തിയായിരിക്കണം, ദൈവത്താൽ നിയമിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം അപ്പോസ്തലൻ. ഗലാത്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു മനുഷ്യനെയും അപ്പോസ്തലനായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം അപ്പോസ്തലൻ എന്നുള്ള ആ അപ്പോയിന്റ്മെന്റ് ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയായിരിക്കണം. ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, മനുഷ്യരിൽ നിന്നല്ല ദൈവത്താൽ തന്നെ. 1-ാമത്തെ വാക്യം പറയുന്നത് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ രണ്ടാമത്, ആ വ്യക്തി ദൈവത്താലുള്ള അപ്പോയിന്റ്മെന്റ് ഡയറക്ട്ലി പ്രാപിച്ച വ്യക്തിയായിരിക്കണം. രണ്ട് കോരിന്ത്യർ അതിന്റെ 12:12 പറഞ്ഞിരിക്കുകയാണ്, ആ വ്യക്തിയുടെ ശുശ്രൂഷയെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം അറ്റസ്റ്റ് ചെയ്യണം. ദൈവം ആ വ്യക്തി പറയുന്ന വാക്കുകളെയും ആ വ്യക്തി ചെയ്യുന്ന ശുശ്രൂഷയെയും ദൈവം ബാക്ക് ചെയ്യണം. ആ വ്യക്തിയുടെ പുറകിൽ ദൈവമാണെന്നുള്ളത് ദൈവം പ്രൂവ് ചെയ്യണം. ദൈവിക അധികാരത്തിൽ ആണ് ഒരു വ്യക്തി ശുശ്രൂഷിക്കുന്നുള്ളത് ദൈവമാണ് പ്രൂവ് ചെയ്യുന്നത്. ദൈവിക അധികാരമില്ലാതെ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ അധികാരമുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം ദൈവം പറയും, ഇവൻ പറഞ്ഞത് ഞാൻ പറയുന്ന എന്റെ വാക്കുകളാണെന്നുള്ള ദൈവം കൺഫേം ചെയ്യും. അപ്പോസ്തലന്മാരെ ദൈവം കൺഫേം ചെയ്ത അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ്. അതുകൊണ്ടാണ് എബ്രായരുടെ പ്രതിജ്ഞ, ദൈവം തന്റെ വചനത്തെ അത്ഭുതങ്ങളും കൊണ്ടും അടയാളം കൊണ്ടും ഉറപ്പിച്ചു. അങ്ങനെ അപ്പോസ്തലൻ എന്നുള്ളതിന്റെ അടുത്ത റിക്വയർമെന്റ് എന്നുള്ളത് ആ വ്യക്തിയെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആ വ്യക്തി പറയുന്നതിനെ ഉറപ്പിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള റിക്വയർമെന്റ് എന്നുള്ളത് ആ വ്യക്തി യഥാർത്ഥത്തിൽ സുവിശേഷം എന്നുള്ളത്, സത്യസുവിശേഷം, യഥാർത്ഥത്തിലുള്ള സുവിശേഷം ആ വ്യക്തി ദൈവത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തിയായിരിക്കണം. ഗലാത്യ ലേഖനം 1:11 പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പറയുന്ന ഈ സുവിശേഷം ബാക്കി ആരെങ്കിലും എന്നെ പഠിപ്പിച്ചു തന്നാലല്ല, ഈവൻ അപ്പോസ്തലന്മാർ പോലും പഠിപ്പിച്ചു തന്നാലല്ല, ദൈവം എന്നെ നേരിട്ട് പഠിപ്പിച്ച കാര്യമാണ്. ഗലാത്യ ലേഖനം അതിന്റെ 1:11 വാക്യം പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മനുഷ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാനത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വഴിപാടിനാൽ അത്ര പ്രാപിച്ചത്. ഇന്നലെ ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ഡയറക്ട് റെവലേഷനിൽ സത്യസുവിശേഷം ആ വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം. കേട്ട് പഠിച്ചതോ വായിച്ചു പഠിച്ചതോ ഒന്നും ആവാൻ പാടില്ല. കേട്ടും വായിച്ചും ഒക്കെ ആയിരിക്കാം, പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ദൈവത്തിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള വെളിപാടായിരിക്കണം. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞെന്നറിയാമോ? ഇതൊക്കെയാണ് അപ്പോസ്തലനാകാനായിട്ടുള്ള ദൈവവചനം പഠിപ്പിക്കുന്ന യോഗ്യതകൾ. വീണ്ടും പറയാം, ഇതൊക്കെ, ഇനിയും ബാക്കി ചില വാക്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷേ പ്രധാനമായും ഇതൊക്കെയാണ് ഒരു വ്യക്തി അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള യോഗ്യത, ദൈവത്താൽ അയക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യാനുള്ളത്. ഇവിടെ എന്നും അപ്പോസ്തലന് വിവാഹം കഴിക്കണമെന്നോ കഴിക്കരുതെന്നോ പറയുന്നില്ല. കാരണം അതൊരു റിക്വയർമെന്റ് അല്ല, അത് ബൈബിളിലൊരു ഉപദേശമല്ല. അപ്പോസ്തലന്മാരാകാനായിട്ട് വിവാഹം കഴിക്കണമെന്നോ കഴിക്കാതിരിക്കണമെന്നോ പറയുന്നില്ല. വിവാഹം കഴിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറക്കണമെന്നൊന്നും പറയുന്നില്ല. ഇതൊന്നും ബൈബിൾ പഠിപ്പിക്കുന്ന ഉപദേശമല്ല. നമ്മളിനി ബൈബിളിൽ അപ്പോസ്തലന്മാർ വിവാഹം കഴിച്ചിരുന്നു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് അതൊരു നമുക്ക് ചെക്ക് ചെയ്തോ. 1 കൊരിന്ത്യർ അതിന്റെ 9:5 വാക്യം, 1 കൊരിന്ത്യൻസ് 9:5. ഞങ്ങൾക്ക് അധികാരമില്ല. ഇതൊരു പൗലോസ് ചോദിക്കുകയാണ്, ശേഷം അപ്പോസ്തലന്മാർ, അന്നേരം എല്ലാ അപ്പോസ്തലന്മാരോടും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കർത്താവിന്റെ സഹോദരന്മാരെല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കേഫാവിനെ എടുത്തു പറയാണ്, കാരണം കേഫാവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സഭയുടെ താക്കോലേൽപ്പിച്ച ശുശ്രൂഷ. ഇവരെല്ലാവരും വിവാഹിതരായിരുന്നുവെന്നും എല്ലാവരും വിവാഹിതരായിരുന്നു, അവർ സഞ്ചരിച്ചിരുന്നത് ഭാര്യയുമായിട്ടായിരുന്നു ആണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഈ ഭാര്യയായ സഹോദരി എന്നുള്ളത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കണം മലയാളത്തിൽ, അത് ഇംഗ്ലീഷിൽ ആർക്കെങ്കിലും വായിക്കാം ആ വാക്യം എന്താണെന്നുള്ളത്. എ ബിലീവിംഗ് വൈഫ്, അങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്താണ് വിശ്വാസിയായ ഭാര്യ, അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. എന്നാൽ ആ വാക്യത്തിൽ നിന്ന് ക്ലിയറാണ് എന്താണ്, അപ്പോസ്തലന്മാർക്ക് എല്ലാവരും, യോഹന്നാൻ, യാക്കോബ്, പത്രോസ് തുടങ്ങിയ എല്ലാ അപ്പോസ്തലന്മാരും എക്സെപ്റ്റ് പൗലോസ്, എന്താണ് വിശ്വാസിയായ ഭാര്യയുള്ള അപ്പോസ്തലന്മാരെ. എന്നാൽ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് ഇത് തടസ്സമല്ല. അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വിവാഹം കഴിക്കാതിരുന്നാലും കുഴപ്പമില്ല, കാരണം പൗലോസ് അങ്ങനെയാണ് ചെയ്തത്. ഇതൊരു ശുശ്രൂഷ ഏൽക്കാനായിട്ടുള്ള തടസ്സമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഉപദേശത്തിൽ നിന്ന് അടുത്ത ഉപദേശത്തിലേക്ക് പോകുമ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഉപദേശമാണ്. അപ്പോസ്തോലിക ശുശ്രൂഷയോ ഇടയ ശുശ്രൂഷയോ അധ്യക്ഷ ശുശ്രൂഷയോ എന്ത് ശുശ്രൂഷയ്ക്കും വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അതിനുള്ളൊരു മാനദണ്ഡമല്ല. ഇത് അപ്പോസ്തലന്മാരെ പറ്റിയുള്ള ഇതാണ് നമ്മൾ ചിന്തിച്ചത്. അടുത്തതായിട്ട് നമ്മൾ ശുശ്രൂഷകന്മാരെ പറ്റിയുള്ളത്, ശുശ്രൂഷകന്മാരെ പറ്റി എന്താണ് പൗലോസ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവം പഠിപ്പിക്കുന്നത്? 1 തിമൊഥെയോസ് 3:1. 1 തിമൊഥെയോസ് 3:1. നല്ലവരായിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ അധ്യക്ഷൻ, അധ്യക്ഷൻ ഞാൻ ഇതൊന്ന് വിശദീകരിക്കട്ടെ. ഈ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൂപ്പൻ എന്ന് പറയുന്നതും ഇടയൻ എന്ന് പറയുന്നതും ഒന്നാണ്. ഇത് എനിക്ക് വിശദീകരിച്ച് പറയാനായിട്ട് എനിക്ക് സമയമില്ല. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഇടയന്മാരത്ത് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആടുകളുടെ അധ്യക്ഷത വഹിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് മൂപ്പന്മാരെ വിളിച്ചപ്പം അവരത് പറയാണ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മീച്ചുകൂടെ. അന്നേരം ഇടയനെന്ന് പറയുന്നതും മൂപ്പനെന്ന് പറയുന്നതും അധ്യക്ഷനെന്ന് പറയുന്നതും ഒരേ ആളാണ്. ആ ആളുടെ മിനിസ്ട്രിയുടെ ഇല്ലെങ്കിൽ ആ ആളുടെ ദൈവം കൊടുത്തിരിക്കുന്ന ആ ഓഫീസിന്റെ പ്രത്യേകത കൊണ്ടാണ് മൂന്ന് പേരുകൾ ഉപയോഗിക്കുന്നത്. ഒരാൾ മൂന്ന് വരെ ശുശ്രൂഷ. അന്നേരം ഒരു വ്യക്തി ഇടയനാവണമെങ്കിൽ, അപ്പോസ്തലാകണമെങ്കിലുള്ള യോഗ്യത നമ്മൾ കണ്ടു, ഒരു വ്യക്തി ഇടയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, ദൈവസഭയുടെ മൂപ്പനാകണമെങ്കിൽ, അധ്യക്ഷനാകണമെങ്കിൽ എന്താണ് ദൈവവചനം പഠിപ്പിക്കുന്ന യോഗ്യത? അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും. അവിടെ പറഞ്ഞിരിക്കുകയാണ് അധ്യക്ഷൻ ഭാര്യ, ഒരു ഭാര്യയെ ആവത്തിക്കുണ്ടാവും, ഭാര്യ ഇല്ലാതിരുന്നാലും കുഴപ്പമില്ല, എന്നാൽ ഭാര്യ ഇല്ലാതിരിക്കണമെന്നുള്ളത് അവിടുത്തെ കണ്ടീഷനേ അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് പറയാനായിട്ട് കഴിയത്തില്ല. താഴേക്ക് വരുമ്പോൾ പറയാണ്, അവൻ ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൌരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമാകണം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഇത് അധ്യക്ഷനാകാനായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന യോഗ്യതകളിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ വ്യക്തി വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം കഴിക്കാതിരുന്നാൽ അതൊരു യോഗ്യതയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, അപ്പോസ്തലനാകാനായിട്ടോ അധ്യക്ഷനാകാനായിട്ടോ. അടുത്ത ശുശ്രൂഷകന്മാരെ പറ്റിയുള്ള ഉപദേശമാണ്. ശുശ്രൂഷകന്മാർ പറഞ്ഞാൽ ദൈവവചന സഭയിലെ എല്ലാവരും ശുശ്രൂഷകരാണ്. പല പല ശുശ്രൂഷകളുണ്ട്, ഇല്ലെങ്കിൽ പലരും ശുശ്രൂഷകരാണ്. ദൈവസഭ എന്നത് വൺ മാൻ ഷോ അല്ല. ഒരാളിൽ നിന്ന് പ്രസംഗിക്കുകയും ബാക്കിയുള്ളവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും പോവുകയും ചെയ്യുന്ന എല്ലാവർക്കും ശുശ്രൂഷകളുണ്ട്. നമ്മൾ ഗുരുദലേഖനം നമ്മൾ പഠിച്ചപ്പോൾ ചിന്തിച്ചു, ആ ശുശ്രൂഷകളിൽ എക്യുബ്ഡ് ആവണം ദൈവസഭ, അങ്ങനെ ഒരു റിയൽ ദൈവസഭ ആവത്തുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, അങ്ങനെ പോകും. ഇനി ഞാൻ അതിലേക്ക് പോകും, അതല്ല ഞാൻ ഉദ്ദേശിക്കാൻ പറയാനായിട്ട് ആഗ്രഹിച്ചു. ഈ ശുശ്രൂഷകന്മാരുടെ യോഗ്യതയും പറയാണ്, അവരുടെ ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുമനസ് ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലഭമാരും ആയത് അവർ വിശ്വാസത്തിന്റെ മർമ്മം, സുവിശേഷത്തിന്റെ റിയൽ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ, മിസ്റ്ററി ഓഫ് ദ ക്രോസ്, ആ മർമ്മം അവർ ശുദ്ധമനസാക്ഷിയിൽ വെച്ചുകൊള്ളവരായിരിക്കണം. താഴേക്ക് വരുമ്പോൾ പറയാണ് ശുശ്രൂഷകന്മാർ, പന്ത്രണ്ടാമത്തെ വാക്യം, ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കും. അന്നേരം അവിടെ ശുശ്രൂഷകന്മാരുടെ യോഗ്യതയിലും ഈ കാര്യം ഒരു റെസ്ട്രിക്ഷനല്ല. അന്നേരം ഞാൻ പറഞ്ഞതായിരുന്നു, അടിസ്ഥാനപരമായി ദൈവം ഈ കാര്യത്തെ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതേയില്ല. എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നുള്ളത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. മുമ്പോട്ട് വരുമ്പോൾ പൗലോസ് പറയാണ്, യഥാർത്ഥത്തിലുള്ള ഞാൻ നിങ്ങളുടെ അടുത്ത് വേഗം പൗലോസ് ഈ തിമോത്തിയോസിനുള്ള ലേഖനം എന്ന് പറഞ്ഞാൽ തിമോത്തിയോസിന്റെ ഉപദേശമാണ് പഠിപ്പിക്കുന്നത്. അധ്യക്ഷന്മാരെങ്ങനെയായിരിക്കണം, മൂപ്പന്മാരെങ്ങനെയായിരിക്കണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അജപാന ലേഖനമെന്നാണ് ഇത് പറയുന്നത് തന്നെ. നേരം പറയാണ്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാൽ നീ നിന്റെ സഭയിൽ ഇത് പഠിപ്പിക്കണം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിട്ടുള്ള ദൈവഭക്തിയുടെ മിസ്റ്ററി എന്താണ് എന്നുള്ളത് ദൈവസഭയിൽ പഠിപ്പിക്കണമെന്ന് പറയാണ്. ആ മിസ്റ്ററി എന്നത് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, യേശു ക്രിസ്തുവിനെ ജഡത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വെളിപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് മിസ്റ്ററി ഓഫ് ദ ഗോഡ്നെസ്, വിശുദ്ധിയുടെ ഇല്ലെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മം. യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ, ഇതാണ് ദൈവസഭ പഠിപ്പിക്കേണ്ട മർമ്മം, ഇതാണ് ദൈവസഭയിൽ ഉപദേശിക്കേണ്ടത്, ദൈവസഭയെ പഠിപ്പിക്കേണ്ടത്, ഓരോരുത്തരെയും പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുക എന്നുള്ളത്. ഇത് പറഞ്ഞിട്ട് ബട്ട് എന്ന് പറയാം, ഒരു കണ്ടിന്യൂസ് വാക്കാണത്. നാലാമത്തെ അധ്യായം പിന്നീട് ആൾക്കാർ തിരിച്ചതാണ്, പൗലോസ് തിരിച്ചല്ല. പൗലോസ് ഒരു ലേഖനം എഴുതി 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 പോവുകയാണ്, തിമോത്തിയോസിനോട് പറയുന്നത് ഇതാണ് നീ ദൈവസഭയിൽ പഠിപ്പിക്കേണ്ടത്, അധ്യക്ഷന്മാരിങ്ങനെയായിരിക്കണം, ശുശ്രൂഷകന്മാരിങ്ങനെയായിരിക്കണം, ദൈവസഭയിൽ പഠിപ്പിക്കേണ്ട വിശ്വാസത്തിന്റെ മർമ്മം ഇങ്ങനെയായിരിക്കണം എന്നാൽ എന്ന് പറഞ്ഞിട്ട് പറയണം. അന്ത്യകാലത്തേക്ക് വരുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഉപദേശം ആദിമകാലത്തില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് അന്ത്യകാലത്ത് ഇത് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് ചിലർ വ്യാജാത്മകളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് പോഷ്കു പറയുന്ന കവടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോട് അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അന്നേരം അതിൽ നിന്ന് ക്ലിയറാണ്, ഒന്നാം നൂറ്റാണ്ടിലെ ഉപദേശം എന്തായിരുന്നു, അപ്പോസ്തോലിക ഉപദേശം എന്തായിരുന്നു, ദൈവസഭയെ പരിപാലിക്കുന്ന ശുശ്രൂഷകന്മാരുടെയും അധ്യക്ഷന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും യോഗ്യത എന്തായിരുന്നു എന്ന് ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭയിൽ ദൈവവചനത്തിൽ പഠിപ്പിച്ചത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്നാൽ ബട്ട് അന്ത്യകാലത്ത് ചില ഉപദേശങ്ങൾ, അന്ത്യകാലത്ത് വരുന്ന ഉപദേശങ്ങളിൽ ഒന്നായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ഫോർബിഡിംഗ് മാരേജ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിവാഹം വിലക്കുക എന്ന് പറഞ്ഞത് മേരിൽ പറയുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഒരു ശുശ്രൂഷയ്ക്ക്, ദൈവസഭയെ പരിപാലിക്കാൻ, ദൈവസഭയെ നയിക്കാൻ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കോ ഇടയ ശുശ്രൂഷയ്ക്കോ അധ്യക്ഷ ശുശ്രൂഷയ്ക്കോ വിവാഹം കഴിക്കുന്നത് പാടില്ല എന്ന് പറയുന്നത് അന്ത്യകാലത്ത് വരാൻ പോകുന്ന തെറ്റായിട്ട് ഉപദേശമാണെന്ന് പൗലോസ് തന്നെ പറഞ്ഞു. ഞാനീ പറയുന്നൊന്നും ഞാൻ പറയുന്നതല്ല, ദൈവവചനം അതേപോലെ ഞാൻ പറയാം. അതിനെപ്പറ്റി ദൈവവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഭൂതങ്ങളുടെ ഉപദേശമാണെന്ന്, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് അവസാന കാലത്ത് വരാൻ പോകുന്നൊരു ഹെറസിയാണ്, അത് വാഞ്ചയാണ് പൗലോസ് നേരത്തെ. അങ്ങനെ ഒരു ഉപദേശം വരാനായിട്ട് പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഇതാണ് പൗലോസ് എഫേസൊസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു കണ്ണീരോടും വലിയ എതിർപ്പുകളുടെ നടുക്ക്, വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുകളുടെ നടുക്ക് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റോടുകൂടി ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അത് സംസാരിക്കുമ്പോൾ എതിർപ്പ് ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവവചനം അതിന്റെ ശക്തിയോടുകൂടി വ്യക്തമായിട്ട് പൗലോസ് പഠിപ്പിച്ചുകൊണ്ട് പറയാണ്, എന്തുകൊണ്ടാണെന്നറിയാമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ടാമത്തെ ഒരു ബ്രിക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സ്റ്റോറിയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ രണ്ടാമത്തെ ഒരു നിലയാണ് ഈ അധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകന്മാർ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ ഒഴിവായിരിക്കണം, ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ കഴിച്ച ശേഷം, ഇല്ലെങ്കിൽ മാറി താമസിക്കണം എന്നുള്ള എല്ലാ ഉപദേശവും. ഇതിന്റെ മൂന്നാമത്തെ ഒരു ലെവലാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ വിശുദ്ധിയുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വർജിക്കുകയും ഇങ്ങനത്തെ ഒരു വിശുദ്ധിയുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്തവർ മാത്രമാണ് കർത്താവിന്റെ മണവാട്ടി എന്നുള്ള ഒരു ടീച്ചിങ്, ഇതിന്റെ ഒരു മൂന്നാമത്തെ നിലയാണ്. ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാനത്തിൽ നിന്ന് വേളിയോട്ട് വരുന്നൊരു കാര്യമാണ് ഇത്. ഒരിടത്തു നിന്ന് മേളിൽ നിന്ന് താഴേക്ക് വരുന്നതല്ല, താഴെ നിന്ന് മേളിലേക്ക് വരുന്നതാണ്. അങ്ങനെ ദൈ കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിച്ച ചില വ്യക്തികളാണ് എന്ന് പഠിപ്പിക്കുന്നത് അടുത്ത തെറ്റായിട്ടുള്ള ഉപദേശമാണ്. എന്താണ് ദൈവവചനം പഠിപ്പിക്കുന്നത്? കർത്താവിന്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. കർത്താവിന് ഒരൊറ്റ മണവാട്ടിയേ ഉള്ളൂ. കർത്താവിന് ദൈവസഭയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യ ലേഖനം 12:12 പറയാണ്, ബൈ വൺ സ്പിരിറ്റ് വി ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. ഒരേ ആത്മാവിനാൽ നാം സ്നാനമേറ്റ് ഒരേ ശരീരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. നാം ഒരേ ആത്മാവിനെ പാലം ചെയ്തിരിക്കുന്നു. യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ എന്ന് യാതൊരു വ്യത്യാസവുമില്ലാതെ ദൈവാത്മാവിനെ പാലം ചെയ്യുകയും ദൈവാത്മാവിനാൽ സ്നാനമേൽക്കുകയും ദൈവശരീരത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്ത എല്ലാവരും കൂടി ചേരുന്നതാണ് മണവാട്ടി. അല്ലാതെ ദൈവസഭയിലെ ചില ഗ്രൂപ്പ് കുറച്ച് ആൾക്കാർ മാത്രമല്ല മണവാട്ടി. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നതേയില്ല. കർത്താവിന് ഒരു സഭയേ ഉള്ളൂ, ഒരു ബ്രെഡേ ഉള്ളൂ, ഒരു ബോഡിയേ ഉള്ളൂ, ഒരു ബിൽഡിങ്ങേ ഉള്ളൂ, ഒരു ബ്രൈഡേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയാം, കർത്താവിന് ഒരു മണവാട്ടി, ഒരു ശരീരം, ഒരപ്പം, ഒരു കെട്ടിടം. ഇങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കർത്താവ് വരുന്നത് കുറച്ച് ആൾക്കാരെ ചേർക്കാൻ വേണ്ടിയിട്ടല്ല, കർത്താവ് വരുന്നത് വിശുദ്ധരെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധല്ലാത്ത ദിവസങ്ങളുടെ ഭാഗമല്ല കർത്താവ് കറയും കളങ്കവും ഇല്ലാത്ത മണവാട്ടിയെ തന്റെ കാന്തയെ ചേർക്കാൻ വേണ്ടി തന്നെയാണ്. എഫ് എസ് ലേഖനം ആ വാക്യം നമുക്ക് എടുത്ത് വാക്കി എഫ് എസ് ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം അവസാനത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായത്തിന്റെ 26 വാക്യത്തിൽ പറയാണ്, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതെന്ന്. കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് വേർതിരിക്കേണ്ടതിന് തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട്. അവൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ല, ഇറ്റ്സ് അബൌട്ട് ദ ചർച്ച്. ദൈവസഭയാണ്. ദൈവസഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച് കർത്താവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ കൂട്ടം. അവരാണ് യഥാർത്ഥത്തിലുള്ള പൂർണ്ണരായിട്ടുള്ള ദൈവസഭ, അല്ലാതെ അതിലുള്ള ചില ഗ്രൂപ്പുകൾ. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഇത് ഒരു തെറ്റായിട്ടുള്ള ഉപദേശം. അന്നേരം അതും ദൈവവചനം പഠിപ്പിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഏതെങ്കിലും ഒരു ഡിനോമിനേഷനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിനോമിനേഷനിലെ കുറച്ച് ആൾക്കാരോ ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ വർജിച്ച് വിശുദ്ധരായി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരോ അല്ല. ദൈവസഭ എന്നത് പൂർണ്ണമായിട്ടും കർത്താവിന്റെ മണവാട്ടിയാണ്. ആ കർത്താവിന്റെ മണവാട്ടിയെ ആണ് ദൈവം കൊടുക്കുന്നത്. ആ കർത്താവിന്റെ മണവാട്ടി കർത്താവിനോടുകൂടി പോകുന്നത്. എന്നാൽ ഇത് മൂന്നാമത്തെ ഒരു തെറ്റായിട്ടുള്ള ഉദ്ദേശം. എന്നാൽ ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് പല
ഉപദേശങ്ങളും വന്നേക്കാം, ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അഡ്രസ് ചെയ്താണ് പോകുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ വരുമ്പോൾ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തെറ്റാണ് എന്ന് നമ്മൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും എല്ലാം വേണം. ദൈവവചനം നമ്മളെ സ്വതന്ത്രമാക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് സ്വതന്ത്രമാക്കുന്ന ദൈവവചനമാണ്. ദൈവവചനം നമ്മളെ സ്വതന്ത്രമാക്കുന്നത് പാപത്തിൽ നിന്ന് മാത്രമല്ല, തെറ്റായിട്ടുള്ള ഉപദേശങ്ങളിൽ നിന്നും, ലീഗലിസത്തിൽ നിന്നും, എക്സ്റ്റേണലായിട്ടുള്ള ന്യായപ്രമാണത്തിന്റെ അടിത്തട്ടിൽ നിന്നും. കാരണമാണ് ഒരുവൻ ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴല്ല എന്ന് പറഞ്ഞ ഇതിൽ നിന്നെല്ലാം ദൈവത്തിന്റെ വചനമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പക്ഷെ ഇതിന്റെ കണ്ടീഷനുണ്ട്, അവർക്ക് സത്യത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. ട്രൂത്ത് വിൽ ഒഫൻഡ് യു. ദൈവത്തിന്റെ സത്യം നിങ്ങളുടെ പാരമ്പര്യങ്ങളുടെ കടക്കൽ ചിലപ്പോൾ കത്തിവെക്കും, നിങ്ങളുടെ വിശ്വാസങ്ങളെ മുഴുവൻ തകർക്കുന്നതായിരിക്കും ചിലപ്പോൾ. അവിടെ ദൈവത്തെയാണോ മനുഷ്യരെയാണോ സ്നേഹിക്കുന്നത് എന്നുള്ളൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. ദൈവത്തെയാണോ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത് എല്ലാം ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഒന്ന് ദിവസമെനിക്കൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തെ സ്നേഹിച്ച്. ആ വാക്കി കൂടി നമുക്ക് വായിക്കാം. ഇത് ആർക്കാണ് അപ്ലിക്കബിൾ? സത്യം ആരെയാണ് സ്വതന്ത്രമാക്കുന്നത്? ആരെയാണ് സത്യം മനസ്സിലാക്കി സ്വതന്ത്രമാക്കുന്നത്? തെസ്ലോനിക്കൽ ലേഖനം 1 തെസ്ലോനിക്കൽ അതിന്റെ 1-ാമത്തെ അധ്യായം രണ്ടു തെസ്ലോനിക്കർ അതിന്റെ 2-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്ന ഇവർക്കും ന്യായീതി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക വിശ്വസിക്കുമാറി വ്യാജത്തിന്റെ വ്യാപാര ശക്തിയായിരിക്കും. നേരെ സത്യം ഒരു വ്യക്തി മനസ്സിലാക്കുകയും സത്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് വില കൊടുത്ത് അനുസരിക്കാൻ തയ്യാറാവുകയും, അതുകൊണ്ടാണ് വെളിപാട് ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ കണ്ണിന് എഴുതാൻ ലേപം വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്നത്. വില കൊടുത്ത് അനുസരിക്കാൻ ചെയ്യുന്ന വ്യക്തികളെ ദൈവം സത്യം അവരെ സ്വതന്ത്രമാക്കും, എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമാക്കും, തെറ്റായുള്ള ഉപദേശങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കും, പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കും, ലീഗലിസത്തിൽ നിന്ന് സ്വതന്ത്രമാക്കും, പരീക്ഷ മനോഭാവത്തിൽ നിന്ന് സ്വതന്ത്രമാക്കും, കർത്താവിന്റെ മണവാട്ടിയായിട്ട് നമ്മൾ വിൽക്കും. ഇത്രയും ഞാൻ ഇതിന്റെ ഈ ഒരു സൈഡാണ് പറഞ്ഞത്. ഇതിലൊരു വേറൊരു സൈഡുണ്ട്. ദൈവവചനം അവിവാഹിത ജീവിതത്തെയും പഠിപ്പിക്കുന്നുണ്ട്. അതും കൂടി പറഞ്ഞില്ലെങ്കിൽ നമ്മളൊരു വൺ സൈഡായിട്ട് ഇല്ലെങ്കിൽ സെലിബസി ബ്രഹ്മചര്യത്തെപ്പറ്റി ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്, ബൈബിള് പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതൊന്നും ഇതിനുമായിട്ട് ബന്ധപ്പെട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒന്നും ബന്ധപ്പെട്ടല്ല വൈവാഹിക ജീവിതത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒഴിഞ്ഞിരിക്കാം എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നത്. അത് വിശുദ്ധിയുമായിട്ട് വേറെ ബന്ധപ്പെട്ടല്ല, അപ്പോസ്തോലിക ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടല്ല, ദൈവത്തിന്റെ മണവാട്ടിയായി തീരാനുള്ള യോഗ്യതയല്ല, പൂർണ്ണത പ്രാപിക്കാനായിട്ടുള്ള വിശുദ്ധിയുടെ യോഗ്യത, ഇതൊന്നുമായിട്ട് ബൈബിള് പഠിപ്പിക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ബൈബിള് പഠിപ്പിക്കുന്നില്ല. എന്നാൽ ബൈബിള് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നതിനെപ്പറ്റിയാണ് ഒരു വ്യക്തി വിവാഹ ജീവിതം ഒഴിവാക്കാനായിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ ദൈവത്തിനുള്ള സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. അതിനെയും നമ്മൾ വിലക്കാൻ പാടില്ല. മത്തായി സുവിശേഷം അതിന്റെ 19-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ ഈ ഉൽപ്പത്തി വായിച്ചു തുടങ്ങിയ വാക്യമാണ് കർത്താവ് അവിടെ എടുത്ത് പറയുന്നത്. മത്തായി സുവിശേഷം 19:12-14 പരീശന്മാരെ അടുത്ത് വന്നിട്ട് പറയാം, അവിടെ പറയുന്നത് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് പരീക്ഷിച്ച് ചോദിച്ചതിന് അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും. ദൈവം കർത്താവ് നേരെ ഉൽപ്പത്തിയിലേക്ക് പോവുക. ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ കർത്താവും പോകുന്ന ഉൽപ്പത്തിയിലേക്ക്, കാരണം അവിടാണ് അതിന്റെ ഐഡിയൽ കാര്യം കാണുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിലെ കാര്യം കാണണമെങ്കിൽ നമ്മൾ വീഴ്ചയ്ക്ക് മുമ്പുള്ള കാര്യമാണ് കണ്ടത്. അവിടെ പറയുന്നത് സൃഷ്ടിച്ചവനവനെ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും. അത് നിമിത്തം ദെയർഫോർ മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളിച്ചെയ്യും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം അത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇറ്റ്സ് എ കമാൻഡ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. ഇതേ കാര്യം അപ്പോസ്തലന്മാർ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകാനായിട്ട് സമയമില്ല. പൗലോസ് ആവർത്തിക്കുന്നുണ്ട്, ഒരിക്കലും പരസംഗം കൂടം മൂലമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കാനായിട്ട് ഒരു കാരണവശാൽ ഒന്നുകൊണ്ടും അനുവാദമില്ല. അങ്ങനെ ഞാൻ പാടില്ല. കർത്താവിന്റെ ഉപദേശത്തിനെതിരാണത്. അവർ പറയണ അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം അത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അപ്പോൾ അവർ പറയാം, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവരെ ഉപേക്ഷിക്കുവാൻ മോശം കൽപ്പിച്ചു. അന്നേരം പറയാണ് ഇവര് ശിഷ്യന്മാർ പറഞ്ഞ എന്നാ മോശം അങ്ങനെയല്ലോ പറഞ്ഞത്. മോശം പറഞ്ഞത് ഉപേക്ഷണപത്രം കൊടുത്തിട്ട്
ഉപേക്ഷിക്കാൻ മോശ കൽപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൽപ്പിച്ചതല്ല, അത് അനുവാദമാണെന്ന് കർത്താവ് തിരുത്തുന്നുണ്ട്. അപ്പോൾ അവനവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചത് എന്നിട്ട് പറഞ്ഞ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ബിഗേൻ ഗോയിങ് ബാക്ക് ടു ദ ഒറിജിനൽ പ്ലാൻ. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ആദിയിൽ എന്തായിരുന്നു? ആദിയിൽ ദൈവം നല്ലതായി സൃഷ്ടിച്ചൊരു കാര്യം, ആദിയിൽ ദൈവം നല്ലത് എന്ന് പറഞ്ഞ കാര്യം, ആദിയിൽ ദൈവം ബ്ലസ് ചെയ്ത കാര്യം, ആദിയിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം പറഞ്ഞ കാര്യം, അതേ കാര്യമാണ് കർത്താവ് ഉപദേശിക്കുന്നത്. അതിനെ വയലേറ്റ് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ല. അതിനെ വയലേറ്റ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. അത് ദൈവത്തിന് വയലത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശം. അങ്ങനെ പറയണം, അത് അതിന്റെ ഇടയ്ക്കൊരു വ്യത്യാസം വന്നത് പോലും മനുഷ്യന്റെ ഹൃദയകാരുടെ നിമിത്തം ദൈവം കൊടുത്തൊരു ഇളവാണ്. ഉപേക്ഷണം പത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കുകയാണ്. താഴേക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല. താഴേക്ക് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവരെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഇത് രണ്ടും വ്യഭിചാരമാണ്. പരസംഗം മൂലമല്ലാതെ ഒരു ഉപേക്ഷണം നടന്നിട്ട് വേറൊരു കല്യാണം, അത് ഇനി സഭയെ ചേർത്താലും അത് വ്യഭിചാരമാണ്. അത് ഞാൻ പറയുന്നത് ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരെ അങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയത്തില്ല. ദൈവം അനുവദിക്കുന്നില്ല എക്സ്പ്ലിസിറ്റ്ലി. എന്ന് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ശിഷ്യന്മാർ പറയണം, അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്താണ്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് നല്ലതല്ല. ഇതാര് പറയുന്നത്? കർത്താവ് പറഞ്ഞല്ല, ശിഷ്യന്മാരുടെ അഭിപ്രായമാണ്. ശിഷ്യന്മാർ പറഞ്ഞു, ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരു നാളെ കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയുടെ കല്യാണം ജീവിക്കുന്നതിന് ഉപേക്ഷിക്കാനും പറ്റില്ല, എന്ത് സംഭവിച്ചാലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, ഇങ്ങനൊരു ഓപ്ഷനേ ഇല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാതിരിക്കും നല്ലതെന്ന് ശിഷ്യന്മാർ പറയാം. ഇങ്ങനെ കർത്താവ് പറയാണ്, ആ വരം ലഭിച്ചവരല്ല അങ്ങനെ. അപ്പോൾ മനുഷ്യൻ കർത്താവ് പറയാം, വരം ലഭിച്ചവരല്ലാതെ ഈ വചനം ഗ്രഹിക്കുന്നില്ല. ഏത് വചനം ഗ്രഹിക്കുന്നില്ല? മേളിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. മേളിൽ പറഞ്ഞ കാര്യം വരം ലഭിച്ചവരല്ലാതെ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ചില വ്യക്തികളുണ്ട് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ റിലേഷൻ കഴിക്കാത്തവരായിട്ട് ഇമ്പോർട്ടന്റ് ആയി അമ്മയുടെ ഗർഭത്തിൽ തന്നെ ജനന വൈകല്യം കൊണ്ട് ജനിച്ചവരുണ്ട്. രണ്ടാമത് പറയാൻ മനുഷ്യർ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുണ്ട്. മൂന്നാമതുകൊണ്ട് സ്വർഗരാജ്യം നിമിത്തം ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുമുണ്ട്, ഗ്രഹിക്കാവുന്നവൻ ഗ്രഹിക്കും. ഇതുപോലെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ദൈവരാജ്യം നിമിത്തം ആ വ്യക്തി ഒരു തീരുമാനമെടുക്കുകയാണ്. ആ വ്യക്തി ഒരു തീരുമാനമെടുക്കുകയാണ് ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എനിക്ക് വിവാഹബന്ധം വേണ്ട. അതുകൊണ്ട് പല അഡ്വാൻറ്റേജസ് പൗലോസ് പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. ഞാൻ എഗെയിൻ ഐ റിപ്പീറ്റ്, ഞാൻ മുകളിൽ പറഞ്ഞ ഒരു കാര്യവുമായിട്ടും ബന്ധപ്പെട്ടല്ല ഇതൊന്നും പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി കർത്താവിനെ സേവിക്കാൻ വേണ്ടി, കർത്താവിന് വേണ്ടി പരിപൂർണമായിട്ടും സമർപ്പിക്കപ്പെടാൻ വേണ്ടി, ആ വ്യക്തി പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിച്ചിട്ട് ആ വ്യക്തി ദൈവരാജ്യം നിമിത്തം ആ വ്യക്തി തീരുമാനിക്കുകയാണ് അവൻ ശാന്തനാവുക. അവൻ വിവാഹമൊന്നും വേണ്ട. ദൈവം അതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യും, അവനെ വിലക്കരുത്. എന്റെ അടുത്ത് ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കാനാടാ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, ഓക്കെ, യു ഗോ അഹെഡ്. കല്യാണം കഴിക്കണമെന്ന് ബൈബിളിൽ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്തിനു വേണ്ടി? ദൈവരാജ്യം നിമിത്തം. വേറെ കാര്യങ്ങളാണെങ്കിൽ വേറെ, പക്ഷെ ദൈവരാജ്യം നിമിത്തം ചിലർ പറയാനുണ്ട്. ഞാൻ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ദൈവരാജ്യം നിമിത്തം കല്യാണം കഴിക്കാത്തവർ. ദൈവം അതിനെ വിലക്കുന്നില്ല. അത് പേഴ്സണൽ ഡിസിഷനാണ്. അത് ഒരു വ്യക്തിയും ചെയ്യുന്ന കാര്യമല്ല. മനുഷ്യർ ഷണ്ടന്മാരാക്കിയതല്ല, ഏതെങ്കിലും കൂട്ടർ നിയമം വെച്ചിട്ട് ഷണ്ടന്മാരാക്കിയത്, വിവാഹം വിലക്കിയതല്ല. എന്നാൽ ദൈവരാജ്യം നിമിത്തം ഒരു വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ അത് അനുവാദം. അത് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ വേറെ രീതിയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ബാലൻസ്ഡ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവത്തിന്റെ ഉപദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഉപദേശം വ്യക്തമാണ് ഈ കാര്യങ്ങളിൽ. ആ കാര്യങ്ങളാണ് ദൈവം പഠിപ്പിക്കുന്നത്, വിവാഹത്തെ സംബന്ധിച്ച്, ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചിട്ട്, കുഞ്ഞുങ്ങളുണ്ടായി സന്താനവിഷയമുള്ളവരാകുന്നതിനെ സംബന്ധിച്ചിട്ട്. ഇതൊന്നും ഒരു തരത്തിലും ബൈബിൾ പാപവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതേയില്ല. വിശുദ്ധിയുടെ ഒരു സ്റ്റാൻഡേർഡായിട്ട് പഠിപ്പിക്കുന്നതുമില്ല. അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കോ ഒരു ശുശ്രൂഷയ്ക്കോ യോഗ്യതയായിട്ടോ തടസ്സമായിട്ടോ ഇത് പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ മണവാട്ടിയായി തീരാനായിട്ടുള്ള, വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കാനായിട്ടുള്ള തടസ്സമായിട്ട് ഇത് പഠിപ്പിക്കുന്നില്ല. മറിച്ച് യേശു ക്രിസ്തുവിൽ എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം എടുക്കാനായിട്ട് എനിക്ക് സമയം, പിന്നീട് നമുക്ക് എടുക്കാം. എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, ഏകയാഗത്താൽ അവൻ എല്ലാവർക്കും വേണ്ടി സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശുദ്ധനാണ്, പരിപൂർണനാണ്. കൊലോസ്യ ലേഖനം പറയുകയാണ്, ഇൻ ക്രൈസ്റ്റ് യു ആർ കംപ്ലീറ്റ്, യു ആർ പരിപൂർണരായിരിക്കും നടന്നിരിക്കുന്നത്. അന്നേരം നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചപ്പോൾ തന്നെ, വീണ്ടും ജനിച്ചപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പരിപൂർണനാണ്. നമ്മുടെ ദേഹി കർത്താവിന്റെ വചനത്താൽ
പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു കർത്താവിന്റെ വരവെങ്കിൽ, അങ്ങനെ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ പൂർണ്ണമായിട്ടും രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സഭയായി കർത്താവിനെ എതിരേൽക്കാനായിട്ടുള്ള മണവാട്ടിയായി കർത്താവിനെ എതിരേൽക്കാനായിട്ട് എടുക്കപ്പെടും. ഇതാണ് ബിബ്ലിക്കൽ ടീച്ചിങ്. അതേസമയം ഒരു വ്യക്തി വ്യക്തിപരമായിട്ട് ഡിസൈഡ് ചെയ്യുക, ദൈവരാജ്യം നിമിത്തം, ദൈവവേല നിമിത്തം ഞാൻ പേഴ്സണലായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ദൈവവചനം അതിനെയും അനുവദിക്കുന്നു, അതിനെയും വിലക്കുന്നില്ല. ഇതാണ് ബിബ്ലിക്കൽ ടീച്ചിങ്. എന്റെ വാക്കുകളെ നിർത്തട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ദൈവവചനത്തിലെ ഉപദേശം ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങളെ ക്ലിയർ ആക്കേണ്ടി വരും, ചില കാര്യങ്ങളെ പഠിപ്പിക്കേണ്ടി വരും, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ നമ്മൾ പറയേണ്ടി വരും. അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കർത്താവിന്റെ ആലോചന മറച്ചു വെച്ചിട്ട് ഒരിക്കലും പറയും. ആൾക്കാരെ പ്ലീസ് ചെയ്യാനായിട്ടോ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ടോ മനുഷ്യരെ സന്തോഷിപ്പിക്കാനായിട്ടോ പറയരുത്. അത് നമ്മൾ ദൈവവചനം തന്നെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ദൈവം നമ്മളുടെ വാക്കുകളെ കൺഫേം ചെയ്യും. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ.